കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ജൂലൈ 13-ാം തീയതി വന്നു നാട്ടിൽ നിന്ന്. അന്നോട്ട് ഈ സഭയിലൊരു അംഗമെന്ന നിലയിൽ ഞാൻ ഇരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഒരു നിങ്ങളിലൊരുവനായി കരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സന്തോഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സ്നേഹം. ഇന്ന് ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ വാസ്തവമായി ഈ ദേശത്ത് ഇങ്ങനെ ഒരു അനുഗ്രഹപ്പെട്ട ഒരു ആരാധന, ഒരു കർത്താവിൻ്റെ ദാസൻ ഫാമിലി ഇരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഞാൻ വന്നപ്പോൾ പുള്ളിക്കാരൻ സംസാരിച്ചു. അപ്പോൾ അന്ന് തൊട്ട് എന്തെങ്കിലും ഒരു ദിവസം ആ ഓരോ ഞായറാഴ്ചയും ഒരു ഭാഗം എനിക്ക് തരുമായിരുന്നു. നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. പാഷനെയും ഫാമിലിയും ഞാൻ അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ ഓരോരുത്തരും, എൽഡേഴ്സും ഡീക്കൻസ് എല്ലാം എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയുന്നു. ഞാനിന്ന് ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് വേണം എൻ്റെ വചനത്തിൽ പോകാൻ. വാസ്തവമായി ഞാൻ വന്നപ്പോൾ ആരംഭ മാസം, ദാറ്റ് മീൻസ് ഒരു മാസം കാലം എന്നെ നിങ്ങൾ നോട്ടീസിരിക്കും, നിങ്ങൾ നോക്കിയിരിക്കും. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, പക്ഷേ എഴുന്നേറ്റ് നിൽക്കുകയില്ല. കാരണം എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ മുട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നീ ക്യാപ്പിട്ടുണ്ടാകുന്ന കവിന്ന്, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കാത്തത്. അന്ന് ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ വളരെ നേരം നിൽക്കണമല്ലോ എന്ന് കരുതി ഞാൻ എഴുന്നേറ്റ് നിൽക്കാറില്ല പാടുമ്പോഴെല്ലാം. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ വാസ്തവമായി എൻ്റെ നീക്കേപ്പൻ കംപ്ലീറ്റായി എടുത്തു. വളരെ സ്വതന്ത്രമായിട്ട് ഞാൻ നടക്കുന്നു. ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാർക്കുണ്ട്, നടക്കുമ്പോഴെല്ലാം ടിക് ടിക്കുന്ന ശബ്ദം കേൾക്കും, പക്ഷേ ഇപ്പോൾ ഒരു ശബ്ദവുമില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ദൈവത്തിന് നന്ദി പറയുക. കാരണം എൻ്റെ ഭാര്യയ്ക്കും അങ്ങനെയാണ്, പുള്ളിക്കത് വളരെ പ്രയാസത്തോട് കടന്നു വന്ന് ഇപ്പോൾ ആ രോഗമെല്ലാം പൂർണ്ണമായി നീങ്ങി ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാം നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുമ്പോൾ ഒരു വിടുതലുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ വിടുതലോടെ വിടുതൽ പ്രാപിക്കണമെങ്കിൽ വിടുതലോടെ ആരാധിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു മനസ്സോടുകൂടി ആരാധിച്ച ഒരു പരിപൂർണ്ണ വിടുതൽ കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം. അതുമാത്രമല്ല, നിങ്ങളുടെ മുകൾ നോക്കുമ്പോൾ അടുത്ത ഒരാഴ്ച കൂടെ നോക്കാൻ പറ്റൂ. അത് ഞാൻ നാട്ടിൽ പോവുകയാണ്. എന്നാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ പേരറിയുന്നവർക്കെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് എല്ലാവരുടെയും പേര് അറിഞ്ഞുകൂടാ. ഒരു കുടുംബം എനിക്ക് നല്ല ഉണ്ട്. മറ്റ് ആൾക്കാരെ ഞാൻ സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇന്ന് ഞങ്ങളുടെ പേരിലും ശേഷാൽ ഞങ്ങൾ നടത്തുന്ന ഒരു സഭ, പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒരു സഭ, എലോഹിം ഫെലോഷിപ്പ്, കഴിഞ്ഞ 10 വർഷമായിട്ട് തമിഴ് ആരാധനയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നതിന് ശേഷം അവിടുത്തെ എഡ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, തമിഴ് കശാലും കലർപ്പുണ്ട്, ഇപ്പോഴൊന്നും തമിഴിൻ്റെ അത്ര ഒരു കലർപ്പില്ലാത്ത മലയാളം പറയുന്നു പറഞ്ഞു. വാസുദേവൻ ദൈവത്തിൻ്റെ സ്തോത്രം. തീർച്ചയായിട്ടും അവിടെയും പോയി മലയാള സഭകളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. അങ്ങനെ മലയാള ഭാഷയെ ഞാൻ സ്ഥിരപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങളെനിക്ക് എൻ്റെ പ്രാർത്ഥിക്കണം. ശേഷാല് ഇന്നത്തെ ആരാധന വചന സുഷയ്ക്കായി എടുത്ത വേദഭാഗം എബ്രായർക്ക് ലേഖനം 12:1-3 വായിക്കാം. എബ്രായർക്ക്: പരിശുദ്ധനായ നിമേ സ്വർഗീയ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ള കർത്താവേ, ആത്മാവാം ദൈവമേ, നീ ഞങ്ങളുടെ മധ്യത്തിൽ പൂണ്ട് കർത്താവ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം വചനം പറയുന്നത് പോലെ കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുമുണ്ട്, അവിടെ സമാധാനമുണ്ട്, ആ സന്തോഷമുണ്ട്. കർത്താവേ, ഈ നാടുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിടുതലിനായും എല്ലാ സന്തോഷത്തിനും നന്ദി പറയുന്നു. കർത്താവേ, ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. വിശേഷാല് കർത്താവിൻ്റെ ദാസിനെയും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പനേരം വചനത്തിൽ സംസാരിക്കുമ്പോൾ നീ ഞങ്ങളോടുകൂടി സംസാരിക്കണം. ഞാനല്ല കർത്താവ്, ഞാൻ ഒരു മനുഷ്യനാണ്. എന്നാൽ ദൈവാത്മാവ് എന്നിലുള്ളത് കൊണ്ട് ഞങ്ങൾ പറയുന്ന ഓരോ വാക്കും ആത്മാവിൽ നിറഞ്ഞ് പറയുവാനും കേൾക്കുന്നവർ ഏറ്റെടുക്കുവാനും നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഹല്ലേലൂയ. ആരംഭം മുതൽ അവസാനം വരെയും എൻ്റെ കൃപ ഞങ്ങളുടെ മേലിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. വിശേഷാലെന്ന് ആരംഭം തൊട്ട് കർത്താവേ, കർത്താവിൻ്റെ ദാസനിൽ കൂടെ കേട്ട കർത്താവേ ബൈബിൾ സ്റ്റഡിയും തുടർന്നുള്ള കർത്താവ് യൂത്തിൻ്റെ ഹല്ലേലൂയ ആലോചനയും ആ ഗാനങ്ങളെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. ആത്മാവ് നിറഞ്ഞവർ പറയുവാൻ കൃപ ചെയ്തു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളുടെ മധ്യേ ഇരിക്കാൻ സ്തുതിക്കുന്നു. സകല മഹത്വമാനും പുകഴ്ചയും അങ്ങേ തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമറകണം നല്ല പിതാവേ. ആവേൻ, ഹല്ലേലൂയ. ഇത് വായിച്ചുകേട്ട ഭാഗം, ഒരു ഈ ലേഖനം എഴുതുന്ന നമുക്കെല്ലാവർക്കറിയാം പൗലോസ് അപ്പോസ്തലൻ. അവൻ 14 ലേഖനങ്ങൾ എഴുതി. അവസാനം 14-ാമത്തെ ലേഖനമെന്ന് പറഞ്ഞ ഈ എബ്രായ ലേഖനം, അത് ഡിസ്പ്യൂട്ടാണെങ്കിലും ഇബ്രായ ലേഖനം എഴുതിയത് പൗലോസ് തന്നെയാണ്. കാരണം വായിക്കുമ്പോൾ എല്ലാം ആ എഴുത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ അവർ എഴുതിയ ആകെ 14 ലേഖനങ്ങൾ എഴുതിയ പൗലോസ് ഈ 14-ാമത്തെ ലേഖനമായ ഇബ്രായ ലേഖനം 13 അധ്യായങ്ങളുണ്ട്. അതിൽ ഇതിനെ കൂടുതലായി 11-ാം അധ്യായം വായിക്കുമ്പോൾ ശകനശക്തി, ദറ്റ് മീൻസ് എൻഡ്യൂറൻസ് അതിനെക്കുറിച്ചാണ് പറയുന്നത്, ശകനശക്തി. അതുമാത്രമല്ല അവിടെ ഒരു ദീർഘവീക്ഷണം, പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം. ദീർഘവീക്ഷണം, ഹ്രസ്വമല്ല, ദീർഘവീക്ഷണം. നാം ഇവിടേക്ക് യാത്ര ചെയ്യുന്നു, നമുക്കൊരു സ്ഥലമുണ്ട്, അവിടേക്ക് ഞാൻ പോവുകയാണ്, അല്ല എൻ്റെ ഓട്ടം തേക്കണം, ആ ഓട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഓടുന്നു എന്നുള്ളത് വളരെ സ്ഥിരതയോടെ നോക്കേണ്ടത്. ഒരു സ്ഥിരമായ ഓട്ടമാണ് ഓടേണ്ടത്, വിശ്വാസ ജീവിതത്തിൽ സ്ഥിര ഓട്ടമാണ്. അങ്ങനെ ആ ഓട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്നു, ആകയാൽ നാം സാക്ഷിയുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരു വലിയ സമൂഹം, ഒരു സാക്ഷിയുടെ സമൂഹം. അങ്ങനെയാണെങ്കിൽ ആ 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വചനം പറയുന്നു, വിശ്വാസം ആശിക്കുന്ന നൂറുപ്പും കാണാത്തതിൻ്റെ നിശ്ചയവുമാണ്. അത് തുറന്നുള്ള വചനങ്ങൾ നോക്കുമ്പോൾ 2-ാമത്തെ വചനം, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായത് ദൃശ്യമായതല്ല കാരണം ഒരു മാറി ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. ഈ ലോകം ദൈവസൃഷ്ടിയാണ് നാം വിശ്വസിക്കുന്നു. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം ഒരു മനുഷ്യനാൽ ഉണ്ടാക്കിയതല്ല. ഒരു സൂര്യനെ മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. ചന്ദ്രന് പറ്റുമോ? നക്ഷത്രം ഉണ്ടാക്കാൻ പറ്റുമോ? ഈ കാണുന്ന സകല ചരാചരങ്ങളും മനുഷ്യനെ ഉണ്ടാക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു. അങ്ങനെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നാം. അല്ല, ഇന്ന് യൂത്തിൻ്റെ മെസ്സേജ് കൊടുത്ത് വാസ്തവമായിട്ട് നമ്മൾ സകലത ഉണ്ടാക്കി വെച്ചിരുന്ന ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. 5 ദിവസം കൊണ്ട്, 1, 2, 3, 4, 5 ദിവസം കൊണ്ട് മനുഷ്യൻ എന്തെല്ലാം ആവശ്യമുണ്ടോ സകലതും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിന് ശേഷം മാത്രമാണ് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ല. പ്രശ്നം മനുഷ്യനാണ് ഉണ്ടാക്കുന്നത്. നമുക്കിന്ന് പട്ടിണി എന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടിണിക്ക് ഒരു വകയില്ല, ഒരു കാരണമില്ല. കാരണം സകലമെല്ലാം സൃഷ്ടിച്ചു ദൈവം. മനുഷ്യനെ വാങ്ങി എന്താ പുട്ടി വയ്ക്കുകയാണ്, അല്ലെങ്കിൽ അവരെ കാണാതെ പതുക്കി വയ്ക്കുകയാണ്. അതുകൊണ്ടായി കഷ്ടമുണ്ടെന്ന്, അല്ലാതെ ഒരു പ്രശ്നമില്ല. കർത്താവ് എല്ലാവരും നമുക്ക് ഉണ്ടാക്കി തന്നു. അല്ലല്ലോ, ഈ കാറ്റില്ലെങ്കിൽ, ഈ പ്രാണവായു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുകയാണ്, പ്രാണവായു ഇല്ലെങ്കിൽ ദൈവം തന്നതാണ്, മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുവൻ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ ആ പ്രാണവായു കൊടുക്കുന്ന എത്ര ലക്ഷമാകുമെന്ന് അറിയാം. അപ്പോൾ ആ നമുക്ക് ഫ്രീ ആയിട്ട് ശ്വസിക്കുവാൻ പ്രാണവായു, കുടിക്കുവാൻ വെള്ളം, സകലവും ഉണ്ടാക്കിയ ദൈവത്തെ നാം വിശ്വസിക്കുന്നു. അവൻ്റെ കൈപ്പണിയാണ് നാം. അങ്ങനെയാണ്, എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? നമ്മുടെ കരുതലുണ്ട്. അന്ന് പ്രിയ സഹോദരൻ നല്ലവണ്ണം പറഞ്ഞു, എല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ശേഷമാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയത്. ആകയാൽ കഥാന സ്തോത്രം. ഇവ ആകാശത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും സമുദ്രത്തെയും മത്സ്യങ്ങളെ എന്നെ ഉണ്ടാക്കി എൻ്റെ ദൈവമാണ്. അപ്പോൾ ആ ഉണ്ടാക്കിയ ദൈവത്തെ നമ്മൾ എപ്പോഴും സ്തുതിക്കണം. കാരണം നമ്മുടെ ജീവിതം വളരെ ചുരുക്കകാലമാണ്. ഹല്ലേലൂയ്യ സ്തോത്രം. തുടർന്ന് സംഗീതം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയാൽ ഇൻപെന്ന് പറയുന്നു. അതിൻ്റെ പ്രതാപം, കഷ്ടവും പ്രയാസവും അത്രേ. ഇവിടെ നാം അതിന് അധികം പോകുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കിപ്രകാരം ചുറ്റും ഒരു സാക്ഷിയുടെ സമൂഹമുണ്ട് എന്ന് പറഞ്ഞാൽ, ആദ്യം സാക്ഷിയുടെ സമൂഹം എന്ന് പറയുമ്പോൾ നാം ലോകത്ത് ആരംഭം നോക്കുമ്പോൾ ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം ആദ്യം വായിക്കുമ്പോൾ ആ സാക്ഷിയുടെ സമൂഹം ആദ്യം ഹാബേലിനെ കുറിച്ച് പറഞ്ഞു. ഏബൽ, ഹാബേലിനെ കുറിച്ച് പറയുമ്പോൾ അവനൊരു ഒരു വിശ്വാസിയാണ്. എങ്ങനെ മനസ്സിലാകുന്നുണ്ട്? ആദാമിൻ്റെ മക്കളായ കായിനും ഹാബേലും, എന്നാൽ രണ്ടുപേരും കായിനും ഹാബേലും എന്തായിരുന്നു? കായിൻ ഒരു കൃഷിക്കാരനായിരുന്നു, ഹാബേലോ ഒരു ഇടയനായിരുന്നു, ആടുകൾ മേയ്ക്കുന്നവനായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനെന്തു തുടർന്നു? ഫലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു. എന്നാൽ ഹാബിൽ എന്തുകൊണ്ടുവന്നു? ഒരു മൃഗത്തെ അടിച്ച് അവൻ യാഗം അർപ്പിച്ചു, മേധസ്സിനെ കൊണ്ടുവന്ന്. അപ്പോൾ ഉജ്ജീവനെ കൊടുക്കുകയാണ്. പിതാമഹ ദൈവം ഏദേൻ തോട്ടത്തിൽ ആദവും ഹവയും അവർ പാപം ചെയ്ത് നഗ്നരായി തീർന്നപ്പോൾ അവർ എന്ത് ചെയ്തു? എന്തെടുത്തു? അത്തിവൃക്ഷത്തിൻ്റെ ഇലയെടുത്ത് കൂട്ടി തുന്നി ഒരു അരയാടെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്.
എന്നാൽ എൻ്റെ ദൈവം അവർക്ക് ഒരു മൃഗത്തിൻ്റെ തോല് ഉരിഞ്ഞ് അവരെ ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചെന്ന് പറയുന്നു. അവനാ ദൈവം പറയുന്നത് തോലെടുത്ത് ഉണ്ടാക്കി ഒരു ഒരു ആട ഉണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ വസ്ത്രം ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അപ്പം നമ്മെ ഉടുപ്പിച്ച് വഴിനടത്ത ദൈവമാണ്. അല്ലല്ലോ യാ മനുഷ്യനെ കൊണ്ട് ഒന്നും സാധ്യമല്ല, എന്നാൽ നമ്മെ ഉടുപ്പിച്ച് വഴി നടത്തുന്ന ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഹാബിലിൻ്റെ ആഹാബിലിൻ്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചു. കാരണം അവൻ ജീവനെ കൊടുത്തു. നമ്മുടെ അത് ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഷാഡോ. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കാൻ പോവുകയാണ്. അവൻ അവിടെ കുഞ്ഞാടായിരുന്നു. അതിൻ്റെ സാദൃശ്യമായിട്ട് ഈ ഹാബിൽ തൻ്റെ പാപയാഗമായി ആട്ടിനെ അവൻ യാഗമായി കൊടുക്കുന്നു വാങ്ങും. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ സൃഷ്ടികളായ മനുഷ്യനും പാപം ചെയ്തപ്പോൾ ആ നാളുകളിൽ പഴയ നിയമകാലത്ത് എന്താ ഓരോ ആടോ അല്ലെങ്കിൽ കാളയോ യാഗം കഴിക്കുമായിരുന്നു. എന്നാൽ ആദ്യം യാഗം കഴിച്ചത് ആരാണ്? ഹാബിലാണ്. അവരറിയാം പാപത്തിന് പരിഹാരം യാഗമാണ്. ഒരു ആടിനെ കൊടുത്തു. ദൈവം അത് പ്രസാദിച്ചു. അതിലെന്താ കോപം? കായ കണ്ടവൻ മുഖം വാഴിപ്പോയി, കോപിച്ചു, ഉഗ്രകോപം കൊണ്ടു അവനെ കൊന്നു. എന്നാൽ അവൻ്റെ വ്യക്തി ഇന്നും ശബ്ദം ഉയർത്തി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരൊരു അതിന് കിടക്കുന്നില്ല. അപ്പോൾ ഹാബിൽ ഒരു സാക്ഷിയാണ്. അവൻ്റെ വിശ്വാസം ദൈവം അവനെ സാക്ഷിയായി നിർത്തിയിരിക്കുകയാണ്. അടുത്ത് നോക്കുമ്പോൾ വിശ്വാസം ഹാബിലിനെ നോക്കുന്നു. ഹാബിലിനെ നോക്കുമ്പോൾ ഹാനോക്കുന്നു. ഹാനോക്കുന്ന 365 വർഷം ലോകത്ത് ജീവിച്ചു. 65 വർഷത്തിൽ അവന് മെതിസ്സനയുടെ കുഞ്ഞിരിച്ചു. അതിനുശേഷം 300 വർഷക്കാലം അവൻ ഈ ഭൂമിയിൽ ദൈവത്തോടുകൂടെ സഞ്ചരിച്ചു. ദൈവത്തോടുകൂടെ അങ്ങനെ സഞ്ചരിച്ചു പറഞ്ഞു വിടാം. പക്ഷേ ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ച് ഒരു വാക്കുപോലും തെറ്റാതെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച് 365 വർഷത്തിൽ മരിച്ചു. അത് കാണാതെ എടുക്കപ്പെട്ടു. ജീവനോട് എടുക്കപ്പെട്ട രണ്ടുപേരാണ്, ഒന്ന് ഹാനോക്ക്, രണ്ടാമത് ഏലിയ പ്രവാചകൻ. അപ്പോൾ ഈ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അത് വിശ്വാസം. അപ്പോൾ വിശ്വാസത്താൽ അതിൻ്റെ സാക്ഷികരായി മരിച്ചു. അവിടെ നോക്കുമ്പോൾ അബ്രഹാമിനെ നോക്കാം. അബ്രഹാമിൻ്റെ കാര്യം നോക്കുമ്പോൾ അബ്രഹാം അവനെ വിളിക്കുമ്പോൾ പിതാവായ ദൈവം വിളിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ നിന്ന് ആദ്യം നിന്ന് വായിക്കുമ്പോൾ അവൻ വിളിച്ചു, അബ്രഹാമേ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിക്കും ദേശം. അവൻ്റെ ദേശം കണ്ടില്ല. കണ്ടോ? കണ്ടില്ല. അപ്പോൾ കാണാത്ത ദേശത്തിൽ പോകുവാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അബ്രഹാം പുറപ്പെട്ടു പോയി. അവൻ്റെ വിശ്വാസം നീതിയായി എണ്ണപ്പെട്ടു. അവൻ സാക്ഷി. അടുത്ത് നോക്കുമ്പോൾ ഞാൻ അധികം വിവരിക്കാൻ പോകുന്നില്ല. അടുത്ത് നോഹ എങ്ങനെ അന്ന് വരെ അതിൻ്റെ ഭാഗം നോഹ അന്ന് വരെ കാണാത്തതേ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തിയോടുകൂടെ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം പണിതു. നോഹയുടെ കാര്യം നോക്കുമ്പോൾ അന്ന് വരെയും ആകാശം നിന്ന് മഞ്ഞ് വീടാണ് ചെടികുണ്ടികളെല്ലാം വളരുകയും വൃക്ഷങ്ങൾ വളരുകയും ഫലം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് വരെയും മഴ എന്താണെന്ന് നോഹ കണ്ടിട്ടില്ല. എന്നാൽ നോഹ വിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ചു, സർവശക്തനായ ദൈവത്തെ വിശ്വസിച്ചു. അവൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ പേഴ ഉണ്ടാക്കി. 120 വർഷക്കാലം ഭൂമിയിൽ നീതി പ്രസംഗിയരെ പ്രസംഗിച്ചിട്ടും അവരാരും രക്ഷപ്പെട്ടില്ല. അവൻ്റെ കുടുംബം മാത്രം 8 മാത്രമേ ആ പ്രളയത്തിൽ രക്ഷപ്പെട്ടുള്ളൂ. അപ്പോൾ വിശ്വാസികളുടെ ആ ഒരു കൂട്ടം നമുക്കുണ്ട്. അത് മാത്രമല്ല അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വിശ്വാസമാണ്. വിശ്വാസം നീതിയായി എണ്ണപ്പെട്ടു, അല്ലെങ്കിൽ അത് നീതി ലഭിച്ചു എന്ന് വായിക്കും. അപ്പോൾ ഈ വിശ്വാസമാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെ അല്ലേ? നമുക്കൊരു ഒരു ദേശമുണ്ട്, നമുക്ക് സ്വർഗരാജ്യമൊന്നുണ്ട്. അതിലേക്ക് നാം ഓടുകയാണ്. നമ്മുടെ ഓട്ടം അതിലേക്കാണ്. ഇവിടെ നോക്കുമ്പോൾ അടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും നമുക്ക് എന്താ ഭാരം? ഞാൻ ഭാരത്തെ കുറിച്ച് ഒരു ദിവസം പറഞ്ഞു. എന്താ? മത്തായി സുവിശേഷം 6 അധ്യായത്തിൽ 25-34 വായിക്കുമ്പോൾ ഒരു ഭാരം, 3 കാര്യങ്ങൾ വെച്ച് ഭാരപ്പെടുന്ന മനുഷ്യൻ. ഞാനും നിങ്ങളും ഭാരപ്പെടുന്ന 3 കാര്യമുണ്ട്. എന്താ ആദ്യത്തെ? എന്താ ഭാരപ്പെടുന്നത്? ഭക്ഷണത്തിന് വേണ്ടി അല്ലേ. രണ്ടാമത് എന്തിനാണ് വിളിക്കുന്നത്? ഉടുക്കുവാൻ, വസ്ത്രത്തിന് വേണ്ടി, ഫോർ ക്ലോത്തിങ്, ഫുഡ് ക്ലോത്തിങ്. ആൻഡ് മൂന്നാമത് താമസിക്കുന്ന സ്ഥലം. ഇത് മൂന്നുമാണ് ഭാരം. അത് 33 വചനം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? എന്നെ അന്വേഷിപ്പിക്കും, എന്നെയും രാജ്യത്തെ അന്വേഷിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് സകലം ഞാൻ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ മൂന്നാണ് ഭാരമുള്ളത്. അതേ നേരത്ത് അവരെന്താ പറയുന്നത്? സകല ഭാരവും ഈ ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഒരു കാര്യം അതുകൊണ്ട് ഇവിടെ ഫിലിപ്പിൽ 4:6 വായിക്കുമ്പോൾ അവിടെ എന്തിനെ കുഞ്ഞു നീ വ്യാജപ്പെടണ്ട, ഞാൻ നിന്നോട് കൊണ്ടുമുണ്ട്, നീ സ്തോത്രത്തോട് നിന്നെ അറിയിക്ക, സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവസമാധാനം നിന്റെ ഹൃദയത്തിൽ തരും. എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു? പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മനസ്സത് ഒരു ശാന്തി, ഒരു സമാധാനം, എവിടെ നിന്ന് വരാത്തൊരു സമാധാനം കടന്നു, അത് ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചു എന്നർത്ഥമാണ്. അതങ്ങനെയാണ് അറിയുന്നത്, വേറെ ഒന്നും അല്ല വഴി. ഒരേ വഴി, പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയ നുറുങ്ങി ദൈവത്തിൽ മുട്ടു പ്രാർത്ഥിക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ മനസ്സിനൊരു വലിയ സമാധാനം, ആരും കൊടുക്കാത്തൊരു സമാധാനം, ആരും എടുക്കാൻ കഴിയാത്തൊരു സമാധാനം നിനക്ക് വരുമെങ്കിൽ എനിക്ക് വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് ആ പ്രാർത്ഥന കേട്ടു എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രാർത്ഥന മുഖേന, ആ പ്രാർത്ഥന അവിടെ പറയാം, മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ, അപ്പോൾ നമുക്കിതിനെ കുറിച്ച് ഭാരപ്പെടണ്ട, ഭക്ഷണം തരും. ആകാശത്ത് പക്ഷികൾ നോക്കുവിൻ, അവ എന്ത് ചെയ്യുന്നു, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്ന് പറയാം. മൃഗങ്ങളെ നോക്കുവിൻ, അവനൊന്നും ചെയ്യുന്നില്ല, എന്നാൽ അവയ്ക്ക് ഭക്ഷണം ആഹാരം കൊടുക്കുന്നവൻ ഞാൻ നിങ്ങളെ പോഷിപ്പിക്കുകയില്ലയോ? നിങ്ങൾ എൻ്റെ കൈപ്പണിയാണ്, ഞാൻ എൻ്റെ കൈകൊണ്ട് മണ്ണിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ കൈവിടുമോ എന്ന് ചോദ്യമുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങളും പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഭാരപ്പെടുന്നു. അതേ നേരത്തെ അടുത്ത പറയുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം, ആ പാപം നമ്മുടെ ശരീരത്തിൽ വിട്ട് മാറുന്നില്ല. കാരണം എന്താ പാപം? മൂന്ന് കാര്യങ്ങളാണ്, ഞാനത് പറഞ്ഞു. ഒന്ന്, യോഹന്നാന്റെ പുസ്തകത്തിൽ 2:15-16 വായിക്കുമ്പോൾ അവിടെ ലോകത്തിന് അനുവുമായി തീരുന്നു പറഞ്ഞു. അത് മാത്രമല്ല, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതാണ് എല്ലാ പാപങ്ങൾക്കും കാരണമായിരിക്കുന്നത്. മൂന്ന് കാരണം, ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ട്, അതേപോലെ ഈ ലോകത്തിൽ കാണുന്ന നേരങ്ങൾ, എല്ലാ നേരങ്ങളിലും മനുഷ്യൻ പാപം ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ്. കണ്ണിൻ്റെ മോഹം, കണ്ണോട് നോക്കുന്ന പാപം ചെയ്യുന്നുണ്ട്. അടുത്ത് ജഡത്തിനുണ്ടാകുന്ന മോഹം, അത് വായിച്ചാൽ മതി. 2 യോഹന്നാന്റെ 1:15 വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് പാപം ചെയ്യുന്നത് മൂന്ന് കാരണം പറഞ്ഞു: കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഭാരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കുറിച്ചുള്ള ഭാരം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം, അവർക്ക് തന്നെ പോറ്റുമെന്ന്. രണ്ടാമത് നമുക്ക് ഉടുക്കോൻ വസ്ത്രം, മൂന്നാമത് നമ്മുടെ എന്താ പറയുന്നത്, പാർപ്പണം. ഈ മൂന്ന് കാര്യങ്ങൾ, ഭാരവും പാവവും ഞാൻ പറഞ്ഞു. ഇനി അവരെന്താ അടുത്ത വാചനം വായിക്കുമ്പോൾ മുമ്പേ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവരുമായ യേശുവിനെ നോക്കുക. ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഒന്നുണ്ട്. ഒന്ന്, നാം പൂർവികന്മാരെ നോക്കുക. എന്താ, ജസ്റ്റ് കൺസിഡർ പൂർവികന്മാർ, നമ്മുടെ പഴയ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഫോർ ഫാദേഴ്സ്, ഇവിടെ പൂർവികന്മാരെ നോക്കുക. രണ്ടാമത് നമ്മെ നോക്കുക. മൂന്നാമത് യേശുവിനെ നോക്കുക. മൂന്ന് കാര്യം പറയും: മൂന്നാമത് പൂർവികന്മാരെ നോക്കുക, രണ്ടാമത് നമ്മെ നോക്കുക, മൂന്നാമത് യേശുവിനെ നോക്കുക. ആദ്യം പറയുമ്പോൾ എടുക്കാം, ആദ്യം ഞാൻ പറഞ്ഞു, സാക്ഷിയുടെ സമൂഹം നമുക്ക് ഉണ്ടതുകൊണ്ട് നമ്മുടെ ഓട്ടത്തെ ഓട്ടം വെച്ച്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഓട്ടമുണ്ട്, നാം ഓടുകയാണ്. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഇല്ല, ഓടി ചിലർ ഓടി ചെന്ന് വളരെ വേഗം ഓടും, എടൽ നിൽക്കും, അങ്ങനെയല്ല. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. പതുക്കെ ഓടിയാൽ മതി, പക്ഷേ സ്ഥിരമായി ഓടണം, ലക്ഷ്യത്തിലെത്തണം. അതല്ലേ, ലക്ഷ്യത്തിലെത്തണം. അതുകൊണ്ട് നമ്മുടെ ഓട്ടത്തിൽ എങ്ങനെയായിരിക്കണം, ഞാൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം, ബിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. രണ്ടാമത് സകലത്തിനും വർജന അനുഭവിക്കുന്നു. അതിൻ്റെ ഭാഗം വായിക്കുമ്പോൾ ഒരു ഭാഗം എടുക്കാം. 1 കൊരിന്ത്യർ 9:24 ശീഘ്രം വായിക്കാം. 1 കൊരിന്ത്യർ 24 അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിടെ വായിക്കുമ്പോൾ ഞാൻ ഭാഗം വിവരിക്കുന്നില്ല. നാം പ്രാപിക്കുവാൻ തക്കവണ്ണം, ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. അങ്ങനെ ഓടുമ്പോൾ സകലത്തിലും വർജനമായി. അവിടെ എന്താ പറയുന്നത്, ഒരു മനുഷ്യൻ എന്താ പറയുന്നത്, ദണ്ണിപ്പിക്കുന്നു പറയുന്നു. അപ്പോൾ ആ യുദ്ധം ചെയ്യുന്നവൻ എന്താ, തൻ്റെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്നു. മൂന്നാമത് നിശ്ചയത്തോട് ഓടാം, എനിക്ക് പ്രാപിക്കും, തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ലഭിക്കും. ആ നിശ്ചയം വേണം, ഒരു അഷ്വറൻസ് നമുക്ക് വേണം. നാലാമത് ശരീരത്തെ ദണ്ണിപ്പിക്കണം. നാം എന്തുകൊണ്ടാണ് സഭകളിൽ ഉപവാസം വയ്ക്കുന്നത്, എന്തുകൊണ്ട് പ്രാർത്ഥന വയ്ക്കുന്നത്? കാരണം ചില സ്ഥലങ്ങളിൽ 40 ദിവസം ഉപവാസം, 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഉപവസിക്കുന്നത്. കാരണം നമ്മുടെ ആത്മമനുഷ്യൻ അകത്തുള്ളവനെ എന്താ ബലം പ്രാപിക്കണം. നാം ജഡത്തിന് ആഹാരം കൊടുത്തുപിടിക്കുക, മൂന്ന് പ്രാവശ്യം ഭക്ഷണം കഴിച്ചു എന്നാലും പറ്റുന്നില്ല. എന്നാൽ ജഡത്തിൽ ആഹാരം കൊടുത്ത പോലെ നാം ഉള്ളായ മനുഷ്യൻ അല്ലെങ്കിൽ ഇന്നർ മാൻ ആത്മമനുഷ്യൻ എന്ത് ചെയ്യണം? ബലം പ്രാപി. അതിനെന്ത് വേണം? അതീ ഭക്ഷണം പോരാ, ഭജനമാകുന്ന ഭക്ഷണം നമുക്ക് വേണം. സ്വർഗീയ മന്ന നമുക്കാണ്. അപ്പൊ സ്വർഗീയ മന്നമാകിയ ദൈവത്തിന്റെ ഭജനം നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കുമെങ്കിൽ തീർച്ചയായും ഉള്ളായ മനുഷ്യനും എന്ത് ചെയ്യും? ബലപ്പെടും. പുറത്തുള്ള മനുഷ്യനും ബലപ്പെടും. അപ്പൊ രണ്ടും ഒരു ബാലൻസ് ലൈഫ് ആയിരിക്കണം. ചില നോക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, പ്രാർത്ഥിക്കില്ല, ഉപവസിക്കില്ല. എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഉപവസിക്കണം. കുറഞ്ഞ പക്ഷം ഒരു 15 ദിവസം ഒരു ദിവസമെങ്കിലും ഉപവസിക്കണം. ഞാൻ ആരംഭം തൊട്ട് ആത്മീയകാലം ജീവിതം ആരംഭിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളിയാഴ്ച ഉപവസിക്കാൻ എൻ്റെ ഭാര്യയും. അപ്പോൾ അങ്ങനെ ഉപവസിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മീയ മനുഷ്യൻ എന്താ വളരുകയുള്ളൂ, പുഷ്ടി പ്രാപിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പുറത്തായ മനുഷ്യൻ മാത്രമേ പുഷ്ടി പ്രാപിക്കുകയുള്ളൂ. അതിന് അത് മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ ഉള്ളായ മനുഷ്യൻ എവിടെ പോകണം? ദേഹി ആത്മാവ് എവിടെ പോകണം? തന്നവൻ്റെ കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ അത് നാം എന്താണ്? വിശുദ്ധിയോടെ കാണണം. നാം വിശുദ്ധിയുടെ കാത്താൽ മാത്രമേ, സൂക്ഷിച്ചാൽ മാത്രമേ അവൻ വരുമ്പോൾ നാം അവിടെ പോകാൻ പറ്റൂ. ഹല്ലേലൂയ. ശരീരം മണ്ണോട് പോകുന്നു, അകത്തിരിക്കുന്ന ഇന്നർമാൻ അൻ്റെ ആ ദേഹിയും ആത്മാവും അവനോട് ചേരണമെങ്കിൽ നാം ദിനംതോറും പ്രാർത്ഥിക്കണം, ദിനംതോറും അതിനെ വായിക്കണം. അതുകൊണ്ടാണ് ഒന്നാമത്തെ സംഖ്യ വായിക്കുന്നത്, ദുഷ്ടന്മാർ ആലോചനപ്പുറം കേൾക്കാതെയും പാപിയുടെ നിൽക്കാതെയും പരിഹാസ ഉപകാരം ഉപകാരമായതും ആ അവിടെ ന്യായപ്രമാണത്തെ എന്താ ആ വായിച്ച് ധ്യാനിക്കണം. അങ്ങനെ ചെയ്യുന്നവൻ ആറ്റടികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, തക്കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇല വാടുന്നതുപോലെ മനുഷ്യൻ. അപ്പോൾ അവൻ ചെയ്യുന്നതെല്ലാം ഫലിക്കും. അപ്പോൾ അവൻ നീതിമാൻ, ഹല്ലേലൂയ, കർത്താവിനോടുകൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഇവിടെ നിന്ന് വായിച്ചു കേട്ട ഭാഗത്തിൽ എന്താണെന്ന്, നമ്മുടെ ശ്രദ്ധയോടെ ഓടുക, ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുക. അതുമാത്രം യേശുവിനെ നോക്കി ഓടുക. യേശു എന്ത് ചെയ്തു? അവൻ്റെ യേശുവിൻ്റെ കാര്യം നോക്കുമ്പോൾ അവൻ യേശു കർത്താവ് നമുക്ക് ആ യേശുവിൻ്റെ ഓട്ടത്തെ തീർക്കുമ്പോൾ മുൻപ് വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമായി വായിക്കുക, അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ജയം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ യേശു നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചിട്ട് പോയി. എങ്ങനെ മാതൃക? ക്രിസ്തുവിനെ നാം മാതൃക എടുക്കുമ്പോൾ അവൻ ഈ ലോകത്തുള്ള സന്തോഷ സമാധാനം എല്ലാം കടന്നു പോകും. അതുകൊണ്ട് അതിനെ കാണാതെ അപമാനം എന്ത് ചെയ്യണം? അലക്ഷ്യമാക്കരുത്. അപമാനം ഏൽക്കണം യേശുവിന് വേണ്ടി. തെറ്റ് ചെയ്തിട്ട് അപമാനം ഏൽക്കുന്നതല്ല, യേശുവിന് വേണ്ടി നമ്മുടെ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത് കാൽവരി യാഗമായി തീർന്ന് മരിച്ചടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്ന യേശു ക്രിസ്തുവിനെ നോക്കി നാം ഓടണം. ആ ഓട്ടത്തിൽ നാം ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ജയിപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്നുവിൽ അങ്ങനെ പ്രാപിക്കുന്നു, തീർച്ചയായിട്ടും നാം അവൻ്റെ സന്നിധിയിൽ നിൽക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14:1-3 വചനം വായിക്കുമ്പോൾ, നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഹൃദയം ഒരു നാളും കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിനെ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. ഞാനിവിടെ വന്ന് ഞാൻ ഇരിക്കുന്ന ദിവസം നിങ്ങളിന്ന് ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് ചേർത്തുകൊള്ളും. അവൻ സ്ഥലം ഒരുക്കാൻ പോയി, യേശു സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. ഇവിടെ കാലങ്ങളെല്ലാം കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഇരിക്കുന്ന നാളോളം കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. എന്നാൽ ഇതെല്ലാം വിട്ടുപോകുന്ന ഒരു ദിവസം വരുമ്പോൾ ആമീൻ കർത്താവ് പാസ്റ്റർ പറയും, ആമീൻ കർത്താവേ വരയണമേ, ഞങ്ങളുടെ അടുത്ത് വേഗം വരണം ചില പറയും. പക്ഷെ ഇവിടെ അല്ലേ പാസ്റ്റർ വരയണമേ, എപ്പോഴും വരട്ടെ. എന്നാൽ കർത്താവ് വരുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണം. ആ ദിവസത്തിന് നാം ഒരിക്കലും എന്താ പറയുന്നത്, 10 കന്യയിൽ 5 കന്യ പോലെ വിടാൻ പാടില്ല. ആ കന്യകളെ വിട്ടതുപോലെ വിടാൻ പാടില്ല. നാം ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരമായിപ്പോയി. മോശയുടെ കാര്യം മോശ നോക്കിയാൽ, മോശ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ എല്ലാ അനുഗ്രഹവും ഉണ്ടവന്. ഫറവോന്റെ പുത്രൻ എന്ന പേരുണ്ട്, അടുത്തവൻ ഫറവോനാകാൻ പോകുകയാണ്. എന്നാൽ പ്രായമായപ്പോൾ അവൻ എബ്രായം സന്ധിൽ ചേർന്നത് മനസ്സിലായപ്പോൾ എന്താ അത് വായിക്കുക. ഭാഗ്യം ഇബ്രായം 11:23 തൊട്ട് വായിക്കുക. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ മതി. അപ്പൊ നോക്കണം, അവന് ആ ലോകത്ത് അല്ലെങ്കിൽ മിശ്രയും ദേശത്തിരുന്നാൽ ഒരു വലിയനാകാം, രാജാവാകാം, പേരും പ്രശസ്തി ഉണ്ടാകാം. എന്നാൽ ഇതെല്ലാം ഈ ലോകത്ത് മാത്രമാണ്, അല്പകാലം മാത്രമാണ് ആകാൻ പറ്റൂ. ഫറോ അല്ലെ രാജാവ് കുറച്ചു കാലമായിരിക്കാം. എന്നാൽ ഇതേക്കാളും വലിയ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് പോവുകയാണെന്നുള്ള ഓർമ്മ അവൻ്റെ ആ ബുദ്ധി അവന് വന്നു. എബ്രഹാം മോശയ്ക്ക് വന്നു, ഞാൻ ഈ ലോകത്ത് ജീവിച്ചാൽ കുറച്ചു കാലം മാത്രം, എന്നാൽ ഈ ജനത്തിന് വേണ്ടി, ഇബ്രായ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചാൽ, കർത്താവിന് വേണ്ടി മരിച്ചാൽ തീർച്ചയായിട്ടും അവൻ്റെ വരവിൽ ഞാൻ പോകും, അവനോടുകൂടെ എന്നും അവനോടായിരിക്കുമെന്നുള്ള ആ സാക്ഷ്യം, അതിനുള്ള ആ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം വിട്ടിട്ട് അവൻ പോകാൻ കാരണം. ഹല്ലേലൂയ, അതാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഈ ലോകത്തുള്ള എല്ലാം ഇരുന്നും, എന്നാൽ ആ സമ്പത്തിലെ സന്തോഷത്തിൽ നാം അതിൽ തന്നെ ഇരിക്കാതെ വണ്ണം, ആ സന്തോഷം ആവശ്യമാണ്, എന്നാൽ അതിന് മേലായിട്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം. ഹല്ലേലൂയ, അതാണ് ഏറ്റവും വലുത്. അതാണ് മോശം ഇബ്രാഹിം കാരണം ഇവരെല്ലാം വാഗ്ദത്തം, അവൻ എന്താ പറഞ്ഞു, സാക്ഷ്യം പ്രാപിച്ചു, എന്നാൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചിട്ടില്ല. അതാണ് നോക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. അവർ എല്ലാവരും, എന്ന് വെച്ചാൽ ഈ വിശ്വാസവീരന്മാർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു എന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാം. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്നാൽ അടുത്ത് പറയുമ്പോൾ, അത് വായിക്കുമ്പോൾ, അവർ നമ്മെ കൂടാതെ ലക്ഷ്യപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ട ദൈവം നമുക്ക് വേണ്ടി എല്ലാം നല്ലതായി മുൻ കരുതിയിരുന്നു. അപ്പോൾ നാം ആണ് അവരെ എന്താ പറയുന്നത്, ഒരു പൂരകമായിരിക്കുന്നത്. എന്ന് വെച്ചാല് അവർ നമ്മുടെ ചേർന്നാലേ അത് പൂർത്തിയാകുള്ളൂ. ഹല്ല വ്യാസം, ഈ പഴയ നിയമകാല വീരന്മാർ, വിശ്വാസ വീരന്മാർ സാക്ഷ്യം പ്രാപിച്ചു, എന്നാൽ അവരുടെ ലക്ഷ്യപ്രാപ്തി പ്രാപിച്ചില്ല, അല്ലെങ്കിൽ അവരുടെ സ്തോത്രം വിശ്വാസന്റെ ആ ലക്ഷ്യം പ്രാപിച്ചില്ല. കാരണം കർത്താവ് യേശു വരും, കർത്താവ് യേശുവിന് ശേഷമാണ് പൂർത്തീകരണം നൽകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം യോശുവയെ വിളിച്ചപ്പോൾ മോശയെ കാണിച്ചാണ് യോശുവയ്ക്ക് അടുത്ത സ്ഥാനം കൊടുത്തത്. കർത്താവ് യേശു വേഗം വരും. ഹല്ലേലൂയ സ്തോത്രം. ഇവരെല്ലാം സാക്ഷി പ്രാപിച്ചവരാണ്, എന്നാൽ അവരുടെ എന്താ പറയുന്നത്, വിശ്വാസം സാക്ഷി ലഭിച്ചെങ്കിലും എന്താ വിശ്വാസം, എന്താ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ആ വാഗ്ദത്തം പ്രാപിക്കാൻ പോകും. നമുക്കൊരു വാഗ്ദത്തമുണ്ട് അല്ലേ? അവരുടെ വാഗ്ദത്തം പ്രാപിച്ചില്ല, നാം ഇന്ന് വാഗ്ദത്തം പ്രാപിക്കാൻ പോകുക. കാരണം ആ യേശു ലോകത്തിൽ വന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു, മരിച്ചു, അടക്കം ചെയ്യാൻ പെട്ടു, മൂന്നാൾ ഉയർത്തെഴുന്നേറ്റു, 40 ദിവസക്കാലം ഭൂമിയിലെ ഉയിരോട് ഇരിക്കുന്നു എന്ന് കാണിക്കുകയും സ്വർഗത്തിൽ കടന്നുപോയി. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു അവിടുത്തെ ദൂതന്മാർ പറഞ്ഞത്, ഗല്ലിയ പുരുഷന്മാരെ എന്തുകൊണ്ട് നോക്കിയിരിക്കണം? അത് ഒന്ന് ഒന്നിൻ്റെ 11 വായിക്കുമ്പോൾ, എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു, നീ ഇങ്ങനെ കടന്നുപോയതുപോലെ തിരിച്ചാൽ വീണ്ടും വരും, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് വരും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും. ഹല്ലേലൂയ. ആ പ്രത്യാശ നമുക്ക് വേണ്ടത്, ഈ ലോകത്ത് നാം ജീവിക്കുന്നു, എന്നാൽ യേശു വന്നാലും വന്നില്ലെങ്കിലും കർത്താവ് ഒരാൾ വരും. ഞാൻ മരിക്കുന്നതിന് മുമ്പ് യേശു വന്നാൽ ഞാൻ കാണും, എന്നാൽ ഞാൻ മരിച്ച ശേഷം എത്തുമല്ല ഞാൻ അവിടെ കാണും. ഹല്ലേലൂയ. ആ പ്രത്യാശ നാം ജീവിക്കും. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസവീരന്മാരുടെ പട്ടിക നമുക്കുണ്ട്. പൗലോസ് പറയുമ്പോൾ ഈ വിശ്വാസവീരന്മാരുടെ പട്ടിക നമുക്കുണ്ട്. ആ പട്ടിക നോക്കുമ്പോൾ നാം ആ വാഗ്ദത്ത പ്രാപ്തി പ്രാപിക്കേണ്ടവരാണ്. അവർ പ്രാപിച്ചിട്ടില്ല, നാം അവരോടുകൂടെ ചേർന്ന് പ്രാപിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശേഷം ഈ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഈ അവസരം നൽകി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരാഴ്ച ഇവിടെ ഉണ്ട് കർത്താവിൻ്റെ മഹത്വമുണ്ട്. ഈ ഞാനിവിടെ വന്നതിന് ശേഷം 4 ആഴ്ചകൾ ഇവിടെ ഞാൻ ഇല്ല. മറ്റ് സ്ഥലങ്ങളിൽ സഭയിൽ പോയതുകൊണ്ട് വരാൻ പറ്റില്ല. എന്നാൽ ഇനി അവസാനം അടുത്ത് വരുന്ന ഞായറാഴ്ചയും ഇവിടെ വന്ന് നിങ്ങളോടുകൂടി ചേർന്ന് ആരാധിച്ചിട്ട് ഇവിടെ വിട്ട് ഞാൻ പോകും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ വിടാൻ കാരണം സുനിനാണ് എൻ്റെ 2-ാമത്തെ മകൻ. അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളിവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വളർന്ന് വന്നത്. ഇനി വരുമോ വരുന്നില്ല നമുക്കറിയാൻ പാടില്ല. എന്നാൽ നിങ്ങളെല്ലാം വീണ്ടും ഇവിടെ കണ്ടില്ലെങ്കിലും സ്വർഗത്തിൽ ഞാൻ കാണും. ഹല്ലേലൂയ. കണർച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവ്, ഞാൻ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശ്വാസ വീരന്മാരുടെ പട്ടികൾ ഞാൻ വായിച്ചു കർത്താവേ. ഇവരെല്ലാം കർത്താവെ, അവർ സാക്ഷ്യം പ്രാപിച്ചെങ്കിലും അവരുടെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ കടന്നുപോയി. എന്നാൽ നാമോ വാഗ്ദത്തമുണ്ട്, ആ പ്രാപിക്കുവാൻ ഞാൻ കടന്നു വരികയാണ് നാഥ. ഞങ്ങൾ ഓരോരുത്തരും ബലപ്പെടുത്തുമാറാക്കണമേ. ഇവരായിരിക്കുന്ന ഓരോരുത്തരും കൃപയാൽ അവരെ മൂടിക്കൊള്ളുമാറാക്കണം. ആവശ്യങ്ങൾ അനേകമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട് കർത്താവ്. എല്ലാ പ്രശ്നങ്ങളുടെ മേലും ഒരു പരിഹാരമുണ്ട് കർത്താവേ. എല്ലാം ഞങ്ങളെ കരുന്നവൻ നീ കൊണ്ടുവൻ ആണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അല്ലയ കുടുംബങ്ങൾ കർത്താവ് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തെക്കണം. അവർ ബലപ്പെടുത്തണം കർത്താവേ. നിന്റെ വരവിനായി ഒരുക്കണം, അടിയങ്ങളെ ഒരുക്കണം. മഹത്വം എടുത്തുകൊള്ളുമാറാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ പിതാവേ. ആമേൻ.